2024 March 12 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ആത്മനിയന്ത്രണത്തിന്റെ റംസാൻ സന്ദേശം. ഡോക്ടർ വി പി സുഹൈബ് മൗലവി, പാളയം ഇമാം, തിരുവനന്തപുരം, എഴുതുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടത് പോലെ നിങ്ങൾക്കും നിയമമായിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിനു വേണ്ടി പാഴാക്കാതിരിക്കുവാനും തിന്മ ചെയ്യുന്നവരോട് നിയന്ത്രണം പാലിക്കുവാനും വനലോകത്ത് ഒരു മാലാക ആഹ്വാനം ചെയ്യുമത്രേ. അതുകൊണ്ട് ആത്മനിയന്ത്രണമാണ് നോമ്പിന്റെ പ്രധാനമായ ലക്ഷ്യമെന്ന് പറയാം. അധർമ്മങ്ങൾക്കെതിരെയുള്ള പരിചയമാണ് നോമ്പ്. നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ കണ്ണും കാതും നാക്കും മുഴുവൻ അവയവങ്ങളും നോമ്പുകാരാണ്. തിന്മകൾ കേൾക്കുന്നതിൽ നിന്നും കാണുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും തിന്മകളിലേക്ക് നടക്കുന്നതിൽ നിന്നും നോമ്പുകാരൻ സുരക്ഷിതനാണ്. അവൻ ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കുവാണെങ്കിൽ താൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആത്മസംയമനം പാലിക്കട്ടെ എന്നാണ് പ്രവാചകൻ കൽപ്പിച്ചത്. ശാരീരികവും മാനസികവുമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ നോമ്പ് പൂർണ്ണമാകൂ. അതിന് തയ്യാറാകാത്തവർ കേവലം പട്ടിണിയിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ക്ഷമയുടെ പുണ്യമാസം വ്രതം നിർബന്ധമാക്കിയതിനു പിന്നിൽ മറ്റു ചില യുക്തികൾ കൂടി ഉണ്ട്. ഹൃദയം തെളിയുകയും നല്ല ചിന്തകൾ വരികയും ചെയ്യുന്നു. ശരീരത്തിന് വിശപ്പും ദാഹവും അനുഭവപ്പെടുമ്പോൾ ഹൃദയത്തിന് തെളിച്ചവും നൈർമല്യവും വരും. വയറ് അമിതമായി നിറഞ്ഞ ഹൃദയത്തിന് അന്ധത ബാധിക്കുകയും ചെയ്യും. ശരിയായ നോമ്പുകാരൻ പാവപ്പെട്ടവരുടെയും പട്ടിണിക്കാരുടെയും പ്രയാസം മനസ്സിലാകും. ദരിദ്രരെ മറക്കാതെ വിശപ്പിന്റെ രുചി അറിയാനാണ് നോമ്പ്. നോമ്പുകാരൻ പ്രയാസങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ക്ഷമയുടെ മാസമാണ് റംസാൻ. ക്ഷമയ്ക്ക് പ്രതിഫലം സ്വർഗവുമാണ്. ഇനി റംസാൻ സുഹൃത്തുക്കളുടെ മഹത്വം പറയാം. കച്ചവടക്കാരൻ തന്റെ വിഭവങ്ങൾ വിൽക്കുന്നത് ഏറ്റവും വില ലഭിക്കുന്ന കാലവും ഏറ്റവും വില ലഭിക്കുന്ന സ്ഥലവും പരിഗണിച്ചാണ്. അതുപോലെ തന്നെയാണ് വിശ്വാസികളും റംസാൻ അവർ പാഴാക്കുകയില്ല. ഇത് പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ സ്ഫുടം ചെയ്യുന്ന മാസമാണ് റംസാൻ. മാസപ്പിറ ദൃശ്യമാവുമ്പോൾ കൂടുതൽ വിശ്വാസം തുളുമ്പുന്ന നിർഭയത്വമുള്ള സുരക്ഷയുള്ള സമാധാനമുള്ള ഒരു മാസമാക്കി ഇതിനെ മാറ്റണമേ എന്നാവണം വിശ്വാസികളുടെ പ്രാർത്ഥന. പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന മാസമേ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഖലീഫ ഉമർ റംസാനെ വരവേച്ചിരുന്നത്. ദൈവത്തിന്റെ ഔദാര്യം. റംസാനിലെ നോമ്പിലൂടെ പ്രാർത്ഥനകളിലൂടെ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും ജഗ്ഞിയാ ഓർത്ത് കൊടുക്കുകയാണ്. ഇതിനേക്കാൾ വലിയ എന്ത് ഔദാര്യമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കാനുള്ളത്? ഈ ഔദാര്യത്തിന് നന്ദി പ്രകാശിപ്പിച്ച് അള്ളാഹുവിന്റെ അടിമകളോട് കൂടുതൽ ഉദാരവന്മാരാകാൻ നോമ്പുകാരന് കഴിയണം. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഉദാരനായിരുന്നത് റംസാനിലായിരുന്നു. സാമ്പത്തികമായ ഔദാര്യം മാത്രമല്ല, മനുഷ്യൻ അവന്റെ മനസ്സിന്റെ വിശാലത കഴിയുന്നത്ര തുറന്നു വെക്കട്ടെ. പ്രവാചകൻ പറഞ്ഞു, എല്ലാ നല്ല കാര്യങ്ങളും ദാനധർമ്മമാണ്. പ്രസന്നമായ മുഖത്തോടെ നിന്റെ സഹോദരനെ ഒന്ന് നോക്കുന്നത് പോലും മാനവരാശിയുടെ സന്മാർഗത്തിനും വേണ്ടി അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റംസാൻ. റംസാനിലെ എല്ലാ രാത്രികളിലും ജിബ്രിലുമായി സംഗമിക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു. റംസാന്റെ രാത്രികളെ ഖുർആൻ പാരായണം കൊണ്ട് ധന്യമാക്കിയാൽ ഖുർആൻ നോമ്പുകാരന്റെ ശുഭാർഷകനായി അന്ത്യനാളിൽ ആഗതമാകും. രാത്രി നിന്റെ വചനങ്ങളുടെ മുമ്പിൽ ഉറക്കമൊഴിച്ച ഈ ഭക്തന്റെ കാര്യത്തിൽ എന്നെ നീ ശുഭാർഷക്കാരെ ആക്കേണമേ എന്ന് പ്രപഞ്ചനാഥനോട് ഖുർആൻ പറയും. ആത്മാവിന്റെ ആരോഗ്യം. മണ്ണിന്റെയും വെണ്ണിന്റെയും ഘടകങ്ങൾ സമ്മേളിച്ച സവിശേഷ അസ്തിത്വമാണ് മനുഷ്യൻ. ശരീരവും ആത്മാവും കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യനെന്ന ഉത്കൃഷ്ട ഘടന രൂപം കൊള്ളുന്നത്. അതിനാൽ ശരീരത്തിനും ആത്മാവിനും സന്തുലിതമായ പോഷണം അനിവാര്യമാണ്. വ്രതാനുഷ്ഠാനത്തിലൂടെ ആത്മാവിന്റെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. പട്ടിണിയുടെ ശക്തിയും കാഠിന്യവും തിരിച്ചറിയുന്ന മനുഷ്യൻ കഷ്ടപ്പെടുന്നവരോട് കൂടുതൽ അനുകമ്പയുള്ളവനാകുന്നു. ദൈവത്തോടുള്ള കടപ്പാട് മാത്രമല്ല റംസാൻ മുന്നോട്ട് വെക്കുന്നത്, മറിച്ച് ദൈവദാസന്മാരോട് കൂടുതൽ കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കാൻ വിശ്വാസിക്ക് കഴിയണം. പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ ഉള്ളവനോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. പരലോകത്ത് ദൈവം മനുഷ്യനോട് ചോദിക്കും, ഞാൻ വിശന്നപ്പോൾ എന്തേ നീ എനിക്ക് ഭക്ഷണം നൽകാതിരുന്നത്? അപ്പോൾ മനുഷ്യൻ ചോദിക്കും, ദൈവമേ, ഞാൻ എങ്ങനെ നിനക്ക് ഭക്ഷണം നൽകാനാണ്? നീ ലോക രക്ഷിതാവല്ലേ? ദൈവത്തിന്റെ പ്രതികരണം, എനിക്ക് വിശക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അടിമയ്ക്ക് വിശക്കലാണ്. ദൈവത്തിന്റെ അടുത്ത ചോദ്യം, മനുഷ്യ, ഞാൻ ദാഹിച്ചപ്പോൾ നീ എന്തേ എനിക്ക് വെള്ളം നൽകാതിരുന്നത്? മനുഷ്യൻ ചോദിക്കും, ദൈവമേ, നിനക്ക് എങ്ങനെ ദാഹിക്കാനാണ്? നീയല്ലേ മഴ വർഷിപ്പിക്കുന്നത്? ദൈവത്തിന്റെ പ്രതികരണം, എനിക്ക് ദാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അടിമയ്ക്ക് ദാഹിക്കലാണ്. ദൈവത്തിന്റെ അടുത്ത ചോദ്യം, ഞാൻ രോഗിയായപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത്? അപ്പോൾ ദൈവത്തിന്റെ അടിമ പ്രതികരിക്കും, ദൈവമേ, നീ എങ്ങനെ രോഗിയാകാനാണ്? നീയല്ലേ ജനങ്ങൾക്ക് രോഗം നൽകുന്നവനും സുഖപ്പെടുത്തുന്നവനും? ദൈവത്തിന്റെ മറുപടി, ഞാൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ എന്റെ അടിമ രോഗി ആവലാണ്. ദൈവദാസന്റെ ദാഹവും വിശപ്പും രോഗവും ദൈവം ദാഹിക്കുന്നതിനും വിശക്കുന്നതിനും രോഗി ആവുന്നതിനും തുല്യമാണെന്നാണ് മതം പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യനെ ആർദ്രതയുടെ വികാരം ജനിപ്പിക്കുന്ന നോമ്പ് പോലുള്ള ആരാധനകൾ കൂടുതൽ പ്രസക്തമാകുന്നത്.